2020 February 11 ചൊവ്വാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. പി പരമേശ്വരന് പ്രണാമം. നേർക്കാഴ്ച തടയുന്നതിന് പരിമിതമായ അറിവ് ഒരു തന്ത്രമായി എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഉൾപ്പെട്ടവർ വിദഗ്ധമായി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വിഷയങ്ങളെക്കുറിച്ച് ഗഹനമായി പഠിക്കാൻ മെനക്കെടാതിരിക്കുക എന്നത് അവർക്കൊരു ശീലമായി മാറിയിരിക്കുന്നു. ഇവിടെയാണ് പി പരമേശ്വരനെ പോലുള്ള അപൂർവ വ്യക്തികളുടെ പഠന ഗവേഷണങ്ങളും വിചാരധാരയും വ്യത്യസ്തമാകുന്നത്. ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരവും ചരിത്രവും മഹർഷി ശ്രേഷ്ഠന്മാരുടെ ജീവിത സന്ദേശത്തിൽ നിന്നും അണുവിട വ്യത്യസ്തമല്ല. ഇന്ത്യയെക്കുറിച്ചും ഹൈന്ദവ സംസ്കാരത്തിന്റെ സംസ്കൃതിയെക്കുറിച്ചും പഠിക്കാൻ പി പരമേശ്വരൻ ആശ്രയിച്ചതും ഇവിടെ ജീവിച്ച് പ്രകാശം പരത്തിയ മനീഷികളുടെ ജീവിതത്തെയും അക്ഷരങ്ങളെയുമാണ്. പ്രത്യേകിച്ചും വിവേകാനന്ദ സ്വാമി, അരവിന്ദ മഹർഷി, ശ്രീനാരായണ ഗുരു തുടങ്ങിയവരുടെ ദർശനങ്ങൾ ആഴത്തിൽ പഠിക്കുന്നതിനായി അദ്ദേഹം സ്വജീവിതം ഉഴിഞ്ഞുവച്ചു. കാലാതീതമായ അവരുടെ വാക്കുകളുടെ ദർശനത്തിൽ സ്വയം ഭാരതീയ വിചാരധാര രൂപപ്പെടുത്തി എന്നതാണ് പരമേശ്വർ ജി എന്ന് ആദരപൂർവ്വം വിശേഷിപ്പിക്കപ്പെടുന്ന പി പരമേശ്വരൻ നാടിനു നൽകിയ ഏറ്റവും മൌലികമായ സംഭാവന. ആഗമാനന്ദ സ്വാമിയുടെ ആദ്യകാല ശിഷ്യനായിട്ടാണ് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ചുവടുവച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ സ്വാധീനത്തിൽ ക്ഷേത്രപ്രവേശന സമരങ്ങൾക്കും ഹരിജനോദ്ധാരണത്തിനും ഇറങ്ങിത്തിരിച്ച വിപ്ലവകാരിയായ സന്യാസിയായിരുന്നു ആഗമാനന്ദൻ. നമ്പൂതിരി സമുദായത്തിൽ ജനിച്ച ആഗമാനന്ദനെതിരെ ആഗമാനന്ദനും പട്ടിക്കും പ്രവേശനമില്ല എന്ന് സ്വസമുദായത്തിൽപ്പെട്ട യാഥാസ്ഥിതികർ എഴുതിവച്ചത് കേരള ചരിത്രത്തിലെ മറക്കാനാവാത്ത ഏടുകളിൽ ഒന്നാണ്. എന്നാൽ ആഗമാനന്ദന്റെ ചടുലമായ ഇടപെടലുകളല്ല പി പരമേശ്വരൻ പിന്തുടർന്നത്. മറിച്ച് സമൂഹത്തിൽ ദീർഘകാലം നിലനിൽക്കുന്ന ആശയപരമായ മാറ്റം കൊണ്ടുവരുന്നതിനുള്ള ധൈഷണികതയുടെ പാതയാണ് അദ്ദേഹം സ്വയം വരിച്ചത്. അതിന് അദ്ദേഹം സ്വീകരിച്ച രാഷ്ട്രീയം ജനസംഘത്തിന്റേതും RSS ആയിരുന്നു. ജനസംഘത്തിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് വരെയായി ഉയർന്ന അദ്ദേഹത്തിന് BJPയിൽ നിന്ന് കേരളത്തിലെ ആദ്യത്തെ ക്യാബിനറ്റ് റാങ്കുള്ള കേന്ദ്രമന്ത്രിയാകാൻ നിസ്സംശയം കഴിയുമായിരുന്നു. ഇതിനായി LK അദ്വാനി സ്നേഹപൂർവ്വം നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. ഈ വസ്തുത പാർട്ടിയിലെ പോലും ചുരുക്കം ചിലർക്കേ അറിയാമായിരുന്നുള്ളൂ. എന്നാൽ പഠനവും ഗവേഷണവുമാണ് തന്റെ വഴിയെന്നും അധികാരത്തിന്റെ വഴി തനിക്കിണങ്ങില്ല എന്നും നിസ്സംഗമാനസനായ അദ്ദേഹം അടിയന്തരാവസ്ഥയുടെ ജയിൽവാസത്തിനു ശേഷം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. EMSമായി പി പരമേശ്വരൻ നടത്തിയ സംവാദം അന്നത്തെ കേരളമൊട്ടാകെ ജിജ്ഞാസാപൂർവ്വം ശ്രദ്ധിച്ചതാണ്. ധൈഷണിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർ അധിക ശ്രദ്ധയോടെ പി പരമേശ്വരനെ വീക്ഷിച്ചു തുടങ്ങിയതും അന്നു മുതലാണ്. സംവാദത്തിലേർപ്പെട്ട രണ്ടുപേരും അവരവരുടെ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ളവർ. പക്ഷേ അവരുടെ സംവാദം ആശയങ്ങൾ തമ്മിലിടിച്ച് പോർവിളി ശബ്ദം മുഴക്കുന്നതായിരുന്നില്ല. അറിവിന്റെ തലങ്ങളിൽ നിന്നുള്ള സസൂക്ഷ്മമായ വിലയിരുത്തലുകളായിരുന്നു അവ. പലപ്പോഴും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലും മറ്റും പരസ്പരം പോർവിളി മുഴക്കുന്നവർ വിഷയങ്ങളുടെ അറിവില്ലായ്മയുടെ തലത്തിലാണ് വ്യാപരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് വിരുദ്ധ ചേരികളിൽ നിന്നുള്ള EMSനെയും പി പരമേശ്വരനെയും പോലുള്ള വ്യക്തികൾ നടത്തിയിട്ടുള്ള ആശയ സംവാദങ്ങൾ വഴികാട്ടികളായി മുന്നിലുള്ളതുകൊണ്ടാണ്. ശ്രീനാരായണ ഗുരു, നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന പേരിൽ പി പരമേശ്വരൻ എഴുതിയ ലളിതമായ പുസ്തകം അതുവരെ ഗുരുവിന്റെ സംഭാവനകളെ മനസ വാച അംഗീകരിക്കാൻ വൈമുഖ്യം കാണിച്ചിരുന്ന ചിലരുടെ കണ്ണു തുറപ്പിച്ചത് കൂടിയായിരുന്നു. ഭാരതീയ വിചാര കേന്ദ്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാധാനപരമായ ഒരു ക്ഷേമ രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്ക് എക്കാലവും ഊർജം പകരുന്നവയാണ്. രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ, പത്മവിഭൂഷൺ ബഹുമതികൾ നൽകി ആദരിച്ചു. വിദ്യാഭ്യാസ കാലഘട്ടത്തോടെ മുഹമ്മയിലെ വീട് വിട്ട അദ്ദേഹം പിന്നെ അപൂർവമായ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയിരുന്നുള്ളൂ. 93 വയസ്സിൽ വിട പറയുമ്പോഴും അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വീടില്ല. ബാക്കി വച്ചത് തന്റെ വിചാരധാരയും കുറച്ച് ദാർശനിക ഗ്രന്ഥങ്ങളും മാത്രം. തുടക്കം മുതൽ ശാന്തമായി ഒഴുകിയ ഒരു പുഴയുടെ അതീവ ശാന്തമായ സാഗര സംഗമം പോലെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നത്. ആ ആശയ സത്പുരുഷന്റെ വിയോഗത്തിൽ ഞങ്ങൾ ഹൃദയത്തിൽ തട്ടിയ വ്യസനം പങ്കിടുന്നു.